ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഇന്നത്തെ പ്രഭാതം തുടങ്ങിയത് ഒരു സുഹൃത്തിന്റെ വാട്സപ്പ് മെസ്സേജിന് മറുപടി നൽകിക്കൊണ്ടായിരുന്നു. കാരണം ആ മെസ്സേജിൽ ഉള്ളുലയ്ക്കുന്ന സങ്കടമുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിച്ച പൌരന്മാർക്ക് കുവൈറ്റ് വിമാനത്താവളത്തിൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരണം നൽകുന്ന ചിത്രവും വാർത്തയും ഫോർവേഡ് ചെയ്തുകൊണ്ട് ആ സുഹൃത്ത് ചോദിച്ചത്, നമ്മളൊന്നും മനുഷ്യരല്ലേ? ഓരോ രാജ്യവും അവരവരുടെ പൌരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നു. അങ്ങനെ തിരിച്ചെത്തുന്നവരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ആ രാജ്യത്തിന്റെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും വരെ എത്തുന്നു. നമ്മളെ ആനയും അമ്പാരിയും ഒരുക്കി സ്വീകരിക്കണം എന്നല്ല പറയുന്നത്, സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യമെങ്കിലും ഒരുക്കി തന്നുകൂടെ, സ്വന്തം പൌരന് മൃഗത്തിന് കൊടുക്കുന്ന പരിഗണനയെങ്കിലും തന്നുകൂടെ എന്നതായിരുന്നു ആ സുഹൃത്തിന്റെ ചോദ്യം. ആ ചോദ്യം എല്ലാ പ്രവാസി ഇന്ത്യക്കാരുടെയും ചോദ്യമാണ്. കാരണം നാളിതുവരെയുള്ള ചരിത്രം അവഗണന നേരിട്ട പ്രവാസിയുടെ ചരിത്രമാണ്. ഉള്ളതെല്ലാം ഊറ്റിയെടുത്ത് ബാക്കി വന്ന കരിമ്പിൻ ചണ്ടിയെ കുപ്പത്തൊട്ടിയിലേക്ക് തള്ളുന്നത് പോലുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം പ്രവാസിക്കും. ഇവിടെയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസി ഇന്ത്യക്കാർ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവാനുള്ള ആഗ്രഹമല്ല പ്രകടിപ്പിക്കുന്നത്. ജീവൻ രക്ഷാ മരുന്നുകൾ നാട്ടിൽ നിന്നെത്തിച്ചു കഴിച്ചുകൊണ്ടിരുന്ന പ്രായമായവർ ധാരാളം ഈ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട്. അവരുടെ തുടർ ചികിത്സാ വിഷയങ്ങൾ പ്രധാനമാണ്. ഗർഭിണികളുണ്ട്, വിസിറ്റ് വിസയിലെത്തി തൊഴിലന്വേഷിച്ച് അത് കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നവർ ധാരാളമുണ്ട്. മാസങ്ങളായി തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്. ഇവരെയെങ്കിലും മടക്കിക്കൊണ്ടുപോവാനുള്ള സന്നദ്ധത രാജ്യത്തിനുണ്ടാവണം. അതിനുവേണ്ടി മുറവിളി കൂട്ടണമെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. ഓരോ പൌരനും രാജ്യത്തിന്റെ സ്വത്താണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ തീരുമാനം ഇനിയും വൈകില്ല. അതല്ല, ചാവുന്നെങ്കിൽ ചത്തോട്ടെ, ജനസംഖ്യാ കണക്കിൽ എണ്ണം കുറയുമല്ലോ എന്നതാണ് മനോഭാവമെങ്കിൽ ഒന്നും പറയാനില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അടിയന്തരമായി നാട്ടിലെത്തിക്കേണ്ടവരുടെ കാര്യങ്ങൾ പരിഗണിച്ചാലും ഇല്ലെങ്കിലും വളരെ വലിയ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാകൂ, പ്രത്യേകിച്ച് കേരളം. കാരണം പ്രവാസിയുടെ പണത്തിൽ തന്നെയാണ് കേരളം ഇന്നത്തെ കേരളമായത്. വികസനത്തിന്റെ കേരള മോഡൽ, ആധുനിക കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാന കാരണം പ്രവാസിയുടെ നിക്ഷേപവും വിനിമയവുമാണ്. വൈദ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഇന്ന് കാണുന്ന ഈ ആധുനികതയ്ക്കും വികസനത്തിനും കാരണമായിട്ടുള്ളതും ഈ വിനിമയ സാമ്പത്തിക വ്യവസ്ഥയാണ്. CDS പഠനങ്ങൾ അനുസരിച്ച് പ്രവാസിയുടെ പണത്തിന്റെ ഏറിയ പങ്കും സെയിൽസ്, എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ എന്നീ മേഖലകളിലേക്കാണ് പോകുന്നത്. ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഈ മൂന്ന് ഘടകങ്ങളും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുണ്ട്. സാമൂഹിക ശാസ്ത്ര ഗവേഷകനും മലയാളിയുടെ പ്രവാസ ജീവിതത്തെ സംബന്ധിച്ച് അനേകം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ജിനു സക്കറിയ പറയുന്നു,
ഇവിടെ ഇപ്പോൾ തിരിച്ചു വരുന്നവരെ കുറിച്ച് സമഗ്രമായ ഒരു സ്ട്രാറ്റജി, ഒരു റീഹാബിലിറ്റേഷൻ പ്ലാന് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിന്റെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തിയത് ഏകദേശം 85-90 crores ആണ് കഴിഞ്ഞ വർഷം ഈ റെമിറ്റൻസസ് ആയിട്ട് ഇവിടെ എത്തിയത്. മോഡേൺ കേരള എക്കോണമിയുടെ അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് റെമിറ്റൻസസ് ആണ്. കേരളത്തിന്റെ ഇതുവരെയുള്ള എല്ലാ ഓവറോൾ ഡെവലപ്മെന്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്ന എല്ലാ ആ ഡെവലപ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെൽത്ത് ആയാലും ഇവിടുത്തെ എഡ്യൂക്കേഷൻ ആയാലും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആയാലും ഇവിടുത്തെ ഓവറോൾ ഡെവലപ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ പ്രചോദനം എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ്, ബേസ് നൺ അതർ ദാൻ മൈഗ്രൻസ്. അപ്പൊ ആ മൈഗ്രൻസിനെ തിരിച്ചു വരുമ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പാക്കേജ്, ഒരു പദ്ധതി ഓൾറെഡി ആലോചിക്കേണ്ടതാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ.
പ്രവാസികൾ ഇതിനു മുമ്പും വലിയ പ്രതിസന്ധികളെ നേരിട്ടവരാണ്, അതിനൊക്കെ തരണം ചെയ്തിട്ടുമുണ്ട്. ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിന്റെ നാളുകളിലാണ് ഏറ്റവും വലിയ ഇവാക്വേഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത്. കുവൈറ്റിൽ കുടുങ്ങിപ്പോയ 10,000 അന്ന് ഒഴിപ്പിച്ചെടുത്തു.
90s ഇറാഖ് കുവൈറ്റിലെ യുദ്ധത്തില് കുവൈറ്റിൽ നിന്ന് വരുന്നവരെ അന്ന് നമ്മൾ ആ ഒരു ടെൻഷൻ നമ്മൾ കണ്ടതാണ്. അന്ന് വർക്കിംഗ് ക്ലാസ് തന്നെയല്ല, അന്ന് വന്നത് വൈറ്റ് കോളർ ജോബ്സ് ഉള്ളവരും വന്നു, സ്കിൽ ലേബേഴ്സ് വന്നു, പാരാമെഡിക് വന്നു, നേഴ്സസ് വന്നു, ഹെൽത്ത് വർക്കേഴ്സ് വന്നു. അവരെ അന്ന് വന്നപ്പോഴുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ്. പല ഫാമിലീസ് പോലും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. കാരണം ഞാൻ അവരെ കുറിച്ച് പഠിച്ചത് കൊണ്ട് പറയുകയാണ്, അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്വന്തം വീടുകളിൽ പോലും അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ അന്ന് പലരും ഇന്റർവ്യൂ ചെയ്ത് പറഞ്ഞു, ആദ്യം അവര് തിരിച്ചു പോയപ്പോൾ അവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട് വെക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം അവർ ഒരുക്കി എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചില പ്രയാസങ്ങൾ അവർ നേരിട്ടു. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ പറയുന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും റീഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും ഈ മൈഗ്രൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാക്കേജ്, സാമ്പത്തിക പാക്കേജ്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.
വാസ്തവത്തിൽ റിവേഴ്സ് മൈഗ്രേഷന്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നുവച്ചാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നല്ലൊരു ശതമാനം ആളുകൾക്കും നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വരും. അത് സാധാരണ തൊഴിലാളികൾ മുതൽ വൈറ്റ് കോളർ ജോലി ചെയ്തിരുന്ന ആളുകളും കുടുംബങ്ങളും വരെ ഉണ്ടാകും. വിദേശത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാൻ കഴിയാതെ നാട്ടിലെത്തിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, കാരണം ഇതൊക്കെ നമ്മൾ തരണം ചെയ്തതാണ്.
100% എന്റെ ക്ലാസ്സിൽ, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ പല സഹപാഠികളും അന്ന് കുവൈറ്റിൽ നിന്ന് സ്കൂളിൽ കോളേജിൽ പഠിച്ചവർ ഇവിടെ വന്നിട്ട് വീണ്ടും എഡ്യൂക്കേഷൻ തുടരാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്മേറ്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, ഈ സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസ്. അവരൊക്കെ അവരെല്ലാം ഇവിടെ പഠിച്ചു, ഞങ്ങളോടൊപ്പം അവരെല്ലാം പഠിച്ചു. അവർക്ക് കുറച്ചൊരു കൾച്ചറൽ ഷോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാവരും പഠിച്ചു. പക്ഷെ അന്ന് വന്നവരെല്ലാം, ഞാൻ ഇന്റർവ്യൂ ചെയ്ത അന്ന് കുവൈറ്റിലെ മൈഗ്രൻസ് ഒക്കെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടു. നഴ്സസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽസ് പോയി, ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ ചെറിയ ചെറിയ ജോലിയിലേക്ക് പോയി. അങ്ങനെ എല്ലാവരും ഈ ഇവരെല്ലാവരും. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം ഞാൻ പറയാം, ഈ കമ്പനികൾ, അതാണ് നമ്മൾ ഈ ഗവൺമെന്റ് ഇന്ത്യൻ എംബസി സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഈ കമ്പനികൾ ഇതൊരു അവസരമാക്കി അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയും ശമ്പളവും അലവൻസും കൊടുക്കാതിരിക്കുക. ഈ കുവൈറ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമ്പൻസേഷൻ ഒരു രീതിയിലുള്ള ടെക്നോക്രാറ്റ്സിന് കിട്ടി, കുറച്ച് മെഡിക്കൽ വർക്കേഴ്സിന് കിട്ടി, പക്ഷേ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അത് കിട്ടിയില്ല. അവരുടെ 6-7 ശമ്പളം ഒരുമിച്ച പലപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവർക്ക് അലവൻസോ അങ്ങനെയുള്ള യാതൊരു രീതിയിലും കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ UAE എംബസി അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, കേരളം ഇപ്പോൾ തന്നെ ആലോചനകൾ നടത്തേണ്ടിയിരിക്കുന്നു. കോവിഡിനെ പിടിച്ചുകെട്ടാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയതുപോലെ പ്രവാസിയുടെ റിവേഴ്സ് മൈഗ്രേഷനെക്കുറിച്ച്, അതോടൊപ്പം മുൻഗണനാക്രമത്തിൽ അത്യാവശ്യം നാട്ടിലെത്തിക്കേണ്ടവരെ നാട്ടിലെത്തിക്കണം. 5-5 കൂടുമ്പോൾ മാത്രം ഓർക്കേണ്ടതല്ല പൗരനെന്ന പദം, നിത്യവും ഓർക്കപ്പെടേണ്ടതാണ്. അവരില്ലെങ്കിൽ രാജ്യമില്ല, രാജ്യമില്ലെങ്കിൽ അധികാരവുമില്ല.